السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، العلامة شيخ الإسلام محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലെ അധ്യായം ബാബു ഫളി തൗഹീദി വമാ യുകഫിറു മിനൽ ദുനൂബ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് പാപങ്ങൾ കുറക്കപ്പെടുമെന്നതും. അധ്യായത്തിലെ ആയത്തുകൾക്കും ഹദീസുകൾക്കും ശേഷം ഫീഹി മസായിൽ, അതിലുള്ള ഗുണപാഠങ്ങൾ ആണ് വായിച്ചു വന്നത്. ഒന്നാമത്തേത് സിഅത്തു ഫളില്ലാഹ്, അള്ളാഹുവിന്റെ ഫളിന്റെ വിശാലത, അവന്റെ ഔദാര്യത്തിന്റെ വിശാലത. രണ്ടാമത്തേത് കസറത്തു സവാബി തൗഹീദ് ഇൻദ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ തൗഹീദിനുള്ള പ്രതിഫലം എത്രയാണോ അത്. മൂന്ന്, തക്ഫീറുഹു മഅ ദാലിക ദുനൂബ്, അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നത്. നാല്, തഫ്സീറുൽ ആയ ഇസ്നൈനി വ സമാനീൻ അല്ലത്തി ഫി സൂറത്തിൽ അൻആം, അസാനി വ സമാനീൻ അല്ലത്തി ഫി സൂറത്തിൽ അൻആം, സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്തിന്റെ തഫ്സീർ. അതുപോലെ ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ള 5 കാര്യങ്ങൾ. ഇങ്ങനെ മസാലകൾ, അതുപോലെ ഇഖ്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്ന കാര്യവും, അതിനുശേഷമുള്ള ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്ന കാര്യവും, ഇഖ്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്ന കാര്യവും കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന്. അതുകൊണ്ട് വെറും നാവുകൊണ്ട് പറയലല്ല, മറിച്ച് അത് വിശ്വസിക്കണം, ശിർക്ക് ചെയ്യാതിരിക്കണം, എന്നാൽ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. അതുപോലെ അത്തംബീഹു ലിശർത്തി അല്ലദീ ഫീ ഹദീസ് ഇഖ്ബാൻ, ഇഖ്ബാൻ റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ള ഷർത്ത് എന്താണ്? ഷർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ച് വേണം പറയാൻ ആ ഷർത്ത്. അങ്ങനെ പറഞ്ഞവനാണ് അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുക. അതുപോലെ കൗനുൽ അംബിയാഇ യഹ്താജൂന ലിതംബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഫദ്ൽ നബിമാർ പോലും അറിയാൻ ആവശ്യക്കാരാകുന്നു. അതിന്റെ ഫദ്ൽ അറിയാൻ നബിമാർ പോലും ആവശ്യക്കാരാകുന്നു. അതുപോലെ തംബീഹു ലിറജ്ഹാനിഹ ബിജമീഇൽ മഖ്ലൂഖാത് മഅ അന്ന കസീറൻ മിൻ, സുഖമില്ലെങ്കിൽ പോയിക്കോളും, അവിടെ സൈഡിലായിരുന്നെങ്കിൽ ഇരുന്നോളൂ, അവിടെ സൈഡിലായിരുന്നെങ്കിൽ കിടന്നോളൂ. ഒൻപതാമത്തത് തംബീഹു ലിറജ്ഹാനിഹ ബിജമീഇൽ മഖ്ലൂഖാത് മഅ അന്ന കസീറൻ മിമ്മ യഖൂലുഹ യഖിഫു മീസാനു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അത് എല്ലാ പടപ്പുകളെക്കാളും അതിന് ഭാരമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് പറയുന്ന ചില പടപ്പുകൾ, ഇത് പറയുന്ന ചില പടപ്പുകൾക്ക് അവരുടെ ഭാരം കുറഞ്ഞേക്കാം, ഇത് പറയുന്ന ചില പടപ്പുകളുടെ ഭാരം കുറഞ്ഞേക്കാം. അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതിന്റെ ഭാരം ആകാശഭൂമികളെക്കാളും വലുതാണ്. പക്ഷേ അത് പറയുന്ന ചില ആളുകൾക്ക് ഭാരം കുറയും. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ഫല നഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ നാം അവർക്കൊരു തൂക്കവും ഏർപ്പെടുത്തുകയില്ല. അഥവാ ഖിയാമത്ത് നാളിൽ അമലുകൾ തൂക്കുന്നത് പോലെ, അമലുകൾ തൂക്കപ്പെടുന്നത് പോലെ എന്തുകൂടി തൂക്കും? ആളെയും തൂക്കും. ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞ കാളികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹദ് മലയേക്കാളും തൂക്കമുള്ളത്. വലിയ ഭാരമുള്ള ഒരാളെ കൊണ്ടുവരപ്പെടും, പക്ഷേ ഒരു ചെറിയ പ്രാണിയുടെ ചിറകിന്റെ അത്രയും കൂടി അയാൾക്ക് ഭാരം ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയുന്നവന്റെ ഭാരം ചിലപ്പോൾ കുറഞ്ഞേക്കും, കാരണം അതിന്റെ തിളക്കം അവന്റെ കല്ലിൽ കുറവാണ്, അതവൻ തഹ്ഖീഖ് നടത്തിയിട്ടില്ല, യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ അടുത്തത് എത്രാമത്തതാണ്? അടുത്തത് അല്ല അശറ, അശറ എന്നാൽ ആ പത്താമത്തതാണ്. അശറപത്ത് അശറപത്താമത്തത് النص على ان الارضين سبع كالسماوات النص على ان الارضين سبع كالسماوات النص نص ان قرنا الارث عندنا نص എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടെക്സ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. പുസ്തകമല്ല, ഒരു 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 ഭാഗമുണ്ടല്ലോ എഴുതി എഴുതപ്പെട്ട ഭാഗം, അതാണ് നസ് എന്ന് പറയുന്നത്. ഖുർആനോ ഹദീസോ നസ്സായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ട്. നസ്സ് നുസൂസ് എന്നാണ് അതിന്റെ ബഹുവചനം. നസ് വന്നിരിക്കുന്നു അഥവാ ഹദീസിൽ തന്നെ വന്നിരിക്കുന്നു, അല അന്നൽ അർദീന ഭൂമികൾ എത്രയുണ്ട്? സബഉൻ എത്രയുണ്ട്? ഏഴ്. കസ്സമാവാത്ത് ഏതുപോലെ? ആകാശങ്ങൾ പോലെ. ഏത് ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത്? ഏത് ഹദീസിലാണ് വന്നിട്ടുള്ളത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസ് വന്നില്ലേ? അസ്സമാവാത്തു സബഉ വആമിറുഹുന്ന ഗൈരി വർദി വൽഅർദീന സബഉ വആമിറുഹുന്ന ഗൈരി ആകാശങ്ങളും അതിലുള്ള താമസക്കാരും അതുപോലെ ഭൂമിയും അതിലുള്ള താമസക്കാരും ഭൂമികളും ഏത് ഭൂമികളും അതിലുള്ള താമസക്കാരും എന്ന് തന്നെ ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് മുഴുവൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലുമായാൽ ഏതിനാണ് ഭാരം തൂങ്ങുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനാണ് ഭാരം തൂങ്ങുക. അപ്പൊ ഈ ഹദീസിന് നമുക്ക് എന്ത് കിട്ടി? ഏതാകാശങ്ങൾ പോലെ ഏത് ഭൂമിയും ഉണ്ട്. ഏത് ആകാശങ്ങൾ മുകളിലേക്ക് മുകളിലേക്കാണെങ്കിൽ ഏഴ് ഭൂമികൾ താഴേക്ക് താഴേക്കാണ്. അത് ഈ ഹദീസിൽ വ്യക്തമായി വന്നു. അല്ല അർദീൻ അസ്സബ ഏഴ് ഭൂമികൾ. വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് എത്താനായാൽ ആ നാട് കണ്ടാൽ റസൂൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്ഇ വമാ ഔലൽ ورب الارضين سبع وما اقلل ورب الشياطين وما اضلل ورب الرياح وما ذرين اسالك خير هذه القريه وخير اهلها وخير ما فيها اعوذ بك من شر هذه القريه وشر اهلها وشر ما فيها الله ഏഴ് ആകാശങ്ങളുടെയും ആ ഏഴ് ആകാശങ്ങൾ എന്തൊക്കെ വസ്തുക്കൾക്ക് തണൽ വിരിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായ അല്ലാഹുവേ, ഏഴ് ഭൂമികളുടെയും ആ ഏഴ് ഭൂമിയിൽ എന്തൊക്കെ ആ ഏഴ് ഭൂമി എന്തൊക്കെ വഹിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായ അല്ലാഹുവേ, പിശാചിക്കളുടെ റബ്ബായ അല്ലാഹുവേ, ചില റിവായത്തുകളിൽ ശയാത്തീന സബ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏഴ് പിശാചിക്കൾ. അല്ലാഹു അലം അതിന്റെ അർത്ഥം എന്താണെന്ന്. അവരിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എണ്ണമുണ്ട് എന്നായിരിക്കാം. വലിയ അതുപോലെ ഉറബ്ബ റിയാഹ് കാറ്റുകളുടെ ഉറബ്ബായ അല്ലാഹുവേ, വമദറൈ ആ കാറ്റ് എന്തിനൊക്കെ വിതറുന്നുണ്ടോ അതിന്റെയും ഉറബ്ബായ അല്ലാഹുവേ. അസ്അലുക ഖൈറ ഹാദിഹിൽ ഖറിയ ഈ നാടിന്റെ ഖൈർ ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടുകാരുടെ ഖൈർ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള ഖൈർ ഞാൻ ചോദിക്കുന്നു, ഈ നാടിന്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഈ നാട്ടുകാരുടെ ഷറിൽ നിന്ന് രക്ഷ തേടുന്നു, ഈ നാട്ടിലുള്ള ഷർ എന്തൊക്കെയാണ് അതിൽ നിന്ന് രക്ഷ തേടുന്നു. ഇത് നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നാൽ ആ നാട് ഇറങ്ങുന്നതിന് മുമ്പ് ആ നാട് കണ്ടാൽ ഈ ദുആ ദുആ ചെയ്യണം. ആ ഹദീസിലുണ്ടല്ലോ അൽ അർദീൻ അസ്സബ എത്ര ഭൂമികൾ? ഏഴ് ഭൂമികൾ. ഈ ഹദീസിനും വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിന് സൂചന വന്നിട്ടുണ്ട്. സൂറത്തു തലാഖിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബ സമാവാതിൻ, അല്ലാഹു അല്ലദീ ഖലഖ സബ സമാവാതിൻ, അള്ളാഹു ആകുന്ന ഏഴ് ആകാശങ്ങളെ പടച്ചവൻ, വമിനൽ അർദി മിസ്ലഹുൻ ഭൂമിയിൽ അതിനോട് സമാനമായതിനെയും പടച്ചവൻ, അഥവാ ആകാശത്തിനോട് സമാനമായതിനെ അതുപോലുള്ളതിനെ പടച്ചവൻ. തനസ്സലുൽ അംറു ബൈനഹുൻ, അവക്കിടയിൽ കാര്യങ്ങൾ അവതരിക്കുന്നു, ഇറങ്ങുന്നു. ലിതഅലമു, നിങ്ങൾ അറിയുവാൻ വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. ഈ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞു? ഏത് ആകാശങ്ങളെ പടച്ച അള്ളാഹു ഭൂമിയിൽ നിന്ന് അതിന് സമാനമായതിനെ പടച്ചവൻ. ഭൂമി ആകാശത്തിനോട് അതിന്റെ രൂപത്തിൽ സമാനമാണോ? ഒരിക്കലുമല്ല, കാണാൻ അങ്ങനല്ല. അതിന്റെ വലുപ്പത്തിൽ ഒരുപോലെയാണോ? അല്ല. ഭംഗിയിൽ ഒരുപോലെയാണോ? ഉയർച്ചയിൽ ഒരുപോലെയാണോ? ഒന്നിലും ഒരുപോലെയല്ല. പിന്നെ എന്തിനാണ് ഒരുപോലെ ആയിട്ടുള്ളത്? എണ്ണത്തിലാണ്. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ, അല്ലാഹുവാണ് ഏഴ് ആകാശങ്ങൾ പടക്കുകയും വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്ന് അതിന് സമാനമായതിനെ പടക്കുകയും. ഈ ആയത്തിൽ വളരെ വ്യക്തമാണ് ഭൂമിയും എത്രയുണ്ട്, ഏഴെണ്ണമുണ്ട് എന്നത്. ഹദീസിൽ അത് ഏഴ് എന്ന് തന്നെ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. അർദീന സബഅ, ഏഴ് ഭൂമിയും എന്ന് തന്നെ വന്നിരിക്കുന്നു. എന്നാൽ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും സമാഅ അല്ലെങ്കിൽ സമാവാത് എന്നാണ് അള്ളാഹു ഭൂരിഭാഗം സ്ഥലങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഏഴ് ഭൂമി, ഏഴ് ഭൂമികളുണ്ട് അടിയിലേക്ക് അടിയിലേക്കായി. അതിലേറ്റവും താഴെയാണ് സിജ്ജീൻ എന്ന രേഖ എന്ന് ഹദീസുകളിൽ കാണാം. മോശമായ ആളുകളുടെ പേര് മരിച്ചാൽ എഴുതി വെക്കപ്പെടുന്ന രേഖയാണ് സിജ്ജീൻ. കിതാബുൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. എന്നാൽ നല്ല ആളുകളുടെ രേഖ, അവരുടെ പേര് എഴുതി വെക്കുന്ന രേഖയുടെ പേരാണ് ഇല്ലിയൂൻ. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബുൻ മർഖൂം. മർഖൂം എന്താണ് അർത്ഥം? നമ്പറാണ് അർത്ഥം. ഇങ്ങനെ നമ്പർ നമ്പറായി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പേരെഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന്. അതെവിടെയാണ് ആ രേഖ? മുകളിലാണ്. നല്ല ആളുകളുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയാണ് എഴുതി വെക്കുന്നത്. അവരുടെ റൂഹിനെയും കൊണ്ട് മലക്കുകൾ മുകളിലേക്ക് മുകളിലേക്ക് പോവുകയും അവിടെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ആ ഹദീസ് സുദീർഘമായ ഹദീസ് അഹ്കാമുൽ ജനായിസിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ. ഇതാണ് പത്താമത്തെ മസല. ഈ അധ്യായത്തിൽ പറഞ്ഞ ഹദീസിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ഏഴ് ആകാശങ്ങൾ പോലെ ഏഴ് ഭൂമിയും ഉണ്ട്. എങ്ങനെയാണ് ഒന്നാമത്തെ ഭൂമി എവിടെ വരെയാണ്, രണ്ടാമത്തത് എവിടെ വരെ, മൂന്നാമത്തത് എവിടെ വരെ? അള്ളാഹു ആലം, അള്ളാഹുവിനാണ് അത് അറിയുന്നത്. അതുപോലെ അടുത്തത് അൽ ഹാദി അശറ, ഹാദി അശറ എത്ര? പതിനൊന്നാമത്തത് അന്നലഹുന്ന ഉമ്മാറ, അന്നലഹുന്ന ഉമ്മാറ, അന്നലഹുന്ന അവക്കുണ്ട്. ഈ പറയപ്പെട്ട ആകാശങ്ങൾ ഭൂമികൾ അവയിലുണ്ട്. ഉമ്മാർ എന്താണ്? ഉമ്മാർ താമസക്കാരുണ്ട്. കാരണം ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തുകൾ വന്നിട്ടുള്ള എന്താണ്? അന്ന സമാവാത്തി സബ, ഏഴ് ആകാശങ്ങളും വആമിറഹുന്ന ഗൈരി, ഞാനല്ലാത്ത അതിലെ താമസക്കാരും. അതുപോലെ അർദി, ഭൂമികളും വആമിറഹുന്ന അതിലെ താമസക്കാരും എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഈ പറയപ്പെട്ട ആകാശങ്ങളിലും ഭൂമികളിലൊക്കെ ആരുണ്ട്? താമസക്കാരുമുണ്ട് എന്ന് ഈ അധ്യായത്തിലെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏഴാകാശങ്ങളിൽ ഭൂമി മാത്രമല്ല, അവിടെ ആരുണ്ട്? താമസക്കാരുണ്ട്. ആകാശങ്ങളിൽ താമസക്കാരാരാണ്? അള്ളാഹുവിന്റെ മലക്കുകളാണ്. ഭൂമിക്കടിയിലെ ജന്തുക്കൾ ആരൊക്കെയാണ്? അള്ളാഹു ആലം, അള്ളാഹുവിനാണ് അറിയുക. അതിന്റെ വിശദാംശങ്ങൾ അള്ളാഹുവിനാണ് അറിയുക. നോക്കി, ഈ നമ്മൾ കാണുന്ന ഭൂമിയിൽ തന്നെ ഉള്ള പടപ്പുകളുടെ എണ്ണം എത്രയാണ്? എണ്ണെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പടപ്പുകളുടെ എണ്ണം വളരെ വിശാലമാണ്. നമുക്ക് നിങ്ങൾ നമ്മൾ ചൊല്ലുന്ന ദിക്കറില്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി ആദദ ഖൽഖിഹി, അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്മീദും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, എത്ര എണ്ണം? ആദദ ഖൽഖിഹി, അവന്റെ പടപ്പുകളുടെ എണ്ണത്തിന്റെ അത്ര. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എത്ര? വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടും ആർക്കും ബഫ്തായി കൃത്യമായൊരു കണക്ക്, മനുഷ്യന്റെ കണക്ക് പോലും ബുദ്ധിയുള്ള സംസാരിക്കാൻ പറ്റുന്ന, ഞാൻ എന്റെ പേര് പറയാൻ പറ്റുന്ന മനുഷ്യരുടെ കണക്ക് പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എത്രത്ര ജന്തുക്കൾ, പ്രാണികൾ, പക്ഷികൾ, പറവകൾ, നാലു കാലിൽ നടക്കുന്നവ, രണ്ടു കാലിൽ നടക്കുന്നവ, എഴുന്നു പോകുന്നവ, മഴക്കാലത്ത് മാത്രം കാണുന്ന പാറ്റകൾ, എത്ര എത്ര അള്ളാഹുവിന്റെ പടപ്പുകൾ, അതിന്റെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്ബർ. അതിലൊക്കെ താമസക്കാരുണ്ട്, ഇതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സാനി ആശറ, പന്ത്രണ്ടാമത്തത്, ഇസ്ബാത്തു സിഫാത്തി ഖിലാഫൻ ലിൽ അശ്അരിയ്യ. ഇസ്ബാത്തു സിഫാത്തി ഖിലാഫൻ ലിൽ അശ്അരിയ്യ. ഇസ്ബാത്ത്, ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കൽ. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, സ്ഥിരപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അസ്ബത, സ്ഥാപിച്ചു. യുസ്ബിതു, സ്ഥാപിക്കുന്നു. ഇസ്ബാത്ത്, സ്ഥാപിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറച്ചതെന്നാണ്. സബച, ഉറച്ചു. യസ്ബുതു, ഉറക്കും. അസ്ബത്തറ, ഉറപ്പിച്ചു എന്നാണ്. അല്ലാഹുമ്മ, അതുപോലെ തന്നെയുള്ള വാക്കാണ് സബച്ച, അസ്ബത്ത, സബത്ത, രണ്ടും ഒരർത്ഥമാണ്. സ്ഥാപിക്കുക, ഉറപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീൻ. സബ്ബിത്, നീ ഉറപ്പിക്കണേ. സബത്ത, അസ്ബത്ത, രണ്ടിനും ഒരർത്ഥം. ഇസ്ബാത്ത്, ഉറപ്പിക്കുക, സ്ഥിരപ്പെടുത്തുക. എന്താണ് സ്ഥിരപ്പെടുത്തുന്നത്? സിഫാത്ത്, സിഫാത്ത് എന്താണ് അർത്ഥം? വിശേഷണങ്ങൾ. സിഫത്തുൻ, വിശേഷണം. വസഫ, വിശേഷിപ്പിച്ചു. യസിഫു, വിശേഷിപ്പിക്കും. സിഫത്തുൻ എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ബഹുവചനമാണ് സിഫാത്തുൻ, സിഫത്തുൻ, സിഫാത്തുൻ. അള്ളാഹുവിന്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുക. ഖിലാഫൻ, എതിരായിക്കൊണ്ട്. ആർക്കെതിര്? അശാരിയ, അശാരിയാക്കൾക്ക് എതിരായി. കാരണം അശാരിയാക്കളുടെ വിശ്വാസത്തിനെതിരാണ് ഈ ഹദീസിൽ, ആയത്തിൽ വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ അദ്ധ്യായത്തിൽ നമ്മൾ അവസാനം പഠിച്ച ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതിൽ തന്നെയുണ്ട് അള്ളാഹുവിന്റെ സിഫത്ത്. എന്താണ് സിഫത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? യാ ഇബാദി ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായാ സുമ്മ ലഖീതനി ലാ തുശ്രിക്കു ബി ശൈആ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം, അവന്റെ സംസാരം എന്ന സിഫത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇത് വിശ്വസിക്കാത്ത ആളുകളാണ് മുഅ്തസില. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകളാണ്. അവരാണ് പറഞ്ഞത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ കലാമല്ല. അത് വെറൊരു വാക്കല്ല, മറിച്ച് അള്ളാഹുവിന്റെ പടപ്പാണ് സൃഷ്ടി, കലാമല്ല എന്ന് പറയുന്ന ആളുകൾ എന്താണ് പറയുന്നത്? അള്ളാഹുവിന് കലാം എന്നൊരു സിഫത്തില്ല, അള്ളാഹ് സംസാരിക്കുകയില്ല. അവർ അള്ളാഹുവിനെ ബിംബങ്ങളോട് സാദൃശ്യപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. കാരണം ബിംബങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നബിമാർ പറഞ്ഞതായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോടൊരു വാക്കും മിണ്ടാത്ത ഇതിനാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നബിമാരുടെ വാക്കാണത്. ബിംബങ്ങളുടെ ന്യൂനതയാണ്, അള്ളാഹു അല്ലാത്ത ഇലാഹുകളുടെ ന്യൂനതയാണ് സംസാരിക്കുകയില്ല എന്നത്. ആ ന്യൂനത അങ്ങനെ അള്ളാഹുവിനുണ്ടാകാനാണ് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പൊ കലാമിനെ നിഷേധിക്കാനാണ് ഇവർ ഈ വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അള്ളാഹുവിന്റെ പടപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അശരിയാക്കൾ ഒരു ഒരു അതിന്റെ ഇടയിലുള്ളൊരു ശൈലി സ്വീകരിച്ചു, ഖുർആൻ അള്ളാഹിന്റെ കലാമ തന്നെ. എന്നാൽ ഖുർആനിലെ പദങ്ങൾ അങ്ങനെ ഒരു ചില ഒരു വിശേഷണം അവർ കൊണ്ടുവന്നു, ഒരു ഇടക്കൊരു കാര്യം കൊണ്ടുവന്നു. ഖുർആൻ അല്ലാഹുവിന്റെ കലാം, എന്നാൽ പദങ്ങൾ അത് എന്തല്ല, ലഫ്ന് അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്, അത് ശരിക്കും ഓർമ്മയുണ്ട് അവരുടെ ബാസിൽ. അതും അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ, അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നതുപോലുള്ളൊരു സംസാരം, അത് തെറ്റാണ്. ആര് ഖുർആൻ ഓതിയാലും ശരി, അവർ ഓതുന്ന ഖുർആൻ അത് ആരുടെ കലാമാണ്? അള്ളാഹുന്റെ കലാം തന്നെയാണ്. അതാണ് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം. ഇവരെ മക്കൾ പറയുന്നത് അശരിയാക്കൾ ഈ വർത്താനുണ്ടല്ലോ, അള്ളാഹുന്റെ കലാം തന്നെ എന്ന കലാമല്ല ഇത്, നസറാനികളുടെ കൗലി പോലെയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈശാനബിയെ കുറിച്ചുള്ള നസറാനികളുടെ കൗലി പോലെയാണ്. കാരണം ഈശാനബിയെ കുറിച്ച് അവർ പറഞ്ഞു, പാതിരിമാർ പറഞ്ഞേക്കല്ലേ, ആളത്വത്തിൽ ദൈവവും വേറെന്തൊരർത്ഥത്തിൽ മനുഷ്യനും എന്നൊക്കെയുള്ളൊരു വർത്താനുണ്ട്. ഇടയ്ക്ക് ചിലപ്പം പറയും അള്ളാഹുമാണ്, ചിലപ്പം പറയും മനുഷ്യനാണ്, അങ്ങനെ ഒരു വാക്കുണ്ട് അവര് സംസാരിക്കുന്നത്. എനിക്ക് അത് ഓർമ്മയില്ല, അല്ല അപ്പം ഓർമ്മയില്ല. പൂർണ്ണാർത്ഥത്തിൽ ദൈവവും ആളത്വത്തിൽ മനുഷ്യനും, അങ്ങനെ എന്തോ ഒരു സംസാരം. ഇതുപോലെയാണ് അശരിയാക്കേണ്ട വാക്കെന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹുന്റെ കലാമാണ് അംഗീകരിക്കുക എന്ന വേറൊരു വശത്തോടെ കലാമല്ല എന്ന് പറയും, അത് തെറ്റാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, നമ്മളത് ഓതിയാലും ശരി, അത് അള്ളാഹുവിന്റെ കലാം തന്നെയാണ്, അള്ളാഹുവിന്റെ കലാമാണിത്. അങ്ങനെയാണ് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം. അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസത്തിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അപ്പൊ കലാമിനെ അവർ നേരിട്ട് നിഷേധിക്കുകയില്ലെങ്കിലും അവർ നസറാനികൾ പറയുന്നത് പോലെ ഒരു നിഷേധം അവരുടെ വാക്കിലുണ്ട്. ഇനി അവർ നിഷേധിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ വജ്ഹ്, അവരുടെ മുഖം. അത് വന്നിട്ടുണ്ടല്ലോ, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ വജ്ഹിനെ നിഷേധിക്കുന്നുണ്ട് അശാരിയ. അള്ളാഹുവിന് വജ്ഹ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഈ കേരളത്തിൽ അശാരിയാക്കൽ നമ്മൾ പറയും നമ്മൾ മുജസ്സിമുകളാണ്, മുഷബ്ബിഹുകളാണ്. മുജസ്സിം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് വാദിച്ച പിഴച്ച കക്ഷിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയ പിഴച്ച കക്ഷികളാണ് നമ്മൾ എന്നാണ് അശരിയാക്കൾ, കേരളത്തിലെ അശരിയാക്കൾ പറയുന്നത്. എല്ലായിടത്തെ അശരിയാക്കളും അഹ്ലുൽ സുന്നത്തിന് പറയുന്നത് അതാണ്. ഒരിക്കലും നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അവൻ യോജിച്ച വജ്ഹ്. ഏതുപോലെ? സംഉ പോലെ, ബസറു പോലെ. അത് അവർ അംഗീകരിക്കുന്ന സിഫത്താണ്. അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അവരംഗീകരിക്കുന്ന സിഫത്താണ്. ആറോ ഏഴോ സിഫത്തുകൾ മാത്രമാണ് അവരംഗീകരിക്കുന്നത് യഥാർത്ഥത്തിൽ, ബാക്കിയൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കി കളയും. അശരിയാക്കൾ അങ്ങനെയാണ്. മുഅ്തസിലത്തിനും അതുപോലെ മുഅ്തിലത്തിനും ഒക്കെ മുഷബ്ബിഹത്തിനും ഒക്കെ മധ്യ ഒരു അതിനിടയിലാണ് അശരിയാക്കളുടെ സ്ഥാനം. അത് അവര് മുഅ്തസിലത്തിന് മറുപടി പറയാനാണ് തുടങ്ങിയത്. സാറിന് മറുപടി പറഞ്ഞു, അവരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെയാണ് ചില ആളുകൾ, ചിലർക്ക് മറുപടി പറഞ്ഞു, അവസാനം ഉണ്ടാവും, അവരിലങ്ങനെ പോയി ലയിച്ചു പോകും. അതങ്ങനെ പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അശരിയാക്കൾക്ക് പറ്റിയത് അതാണ്, അവർ യഥാർത്ഥത്തിൽ മുഅ്തസിലത്തിന്റെ വാദത്തിലേക്ക് തന്നെ എത്തി. അള്ളാഹുവിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംഉണ്ട്, ബസറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലല്ല. കാരണം ഖുർആൻ അള്ളാഹു പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒരാളുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനാണ് എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നത്. നമ്മളും കാണുന്നില്ലേ, നമ്മളും കേൾക്കുന്നില്ലേ, ഉണ്ട്. പക്ഷേ അത് പറഞ്ഞടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞു, അവനെ പോലെ ഒരാളുമില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന്, അവന്റെ ജലാലത്തിന്, ആളമത്തിന് യോജിച്ച സമീഉൽ ബസറുമാണ് അള്ളാഹുവിനുള്ളത്, സുബ്ഹാനഹു വ തആല. അതുപോലെ അള്ളാഹുവിന്റെ മഹത്വത്തിന്, ആളമത്തിന് യോജിച്ച വജ്ഹാണ് അവനുള്ളത്, അതിന് യോജിച്ച ഐനാണ് അള്ളാഹുവിനുള്ളത്, അതിന് യോജിച്ച കദമാണ് അള്ളാഹുവിനുള്ളത്, അതിന് യോജിച്ച യദുൻ ആണ് അള്ളാഹുവിനുള്ളത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവന് യോജിച്ച ലഹ്കാണ് അവനുള്ളത്, ചിരിയാണ് അവനുള്ളത്. അവന് യോജിച്ച ഗളബ്, കോപമാണ് അവനുള്ളത്. അവന് യോജിച്ച ഹയാ, ലജ്ജയാണ് അവനുള്ളത്. അവന് യോജിച്ച അജബ്, അജബെന്താ? നമ്മൾ അത്ഭുതപ്പെട്ടു എന്ന് പറയും. നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കാത്തത് കണ്ടാലാണ് അത്ഭുതപ്പെടുക. ഒരിക്കലും അള്ളാഹുവിന്റെ അജബ് അങ്ങനെയല്ല, അവൻ അറിയാത്തത് കാണുന്ന അജബല്ല, മറിച്ച് അവന്റെ അജബ് സാധാരണ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആണ് അവന്റെ അജബ്. അതെങ്ങനെയാണ്? അല്ലാഹു അലം സുബ്ഹാനഹു വതആല ജല്ല ഫിഉല. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു എന്ത് പറഞ്ഞു, അവനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു, അത് നമ്മൾ വിശ്വസിക്കും. സഹാബത്ത് വിശ്വസിച്ചതുപോലെ സഹാബത്ത് ചോദിച്ചിട്ടില്ല എങ്ങനെ നബിയെ അല്ലാഹുവിന് വജിയുണ്ടാകാൻ, നമ്മളെ പോലെ ആവില്ലേ, അല്ലാഹു എങ്ങനെയാണ് രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോൾ ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരിക, അതെങ്ങനെ സംഭവിക്കും? സഹാബത്ത് ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് അല്ലാഹുവിന്റെ അർശിൽ ഇസ്തിവ ചെയ്തിട്ടുള്ളത്? സഹാബത്ത് ചോദിച്ചിട്ടില്ല, നമ്മൾ ചോദിക്കുകയില്ല. ആ ചോദ്യം ഇതാറ്റാണ്, നമ്മളത് വിശ്വസിക്കും. അതാണ് അഹ്ലുസ് സുന്നത്ത്. അഹ്ലുസ് സുന്നത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ അശാരിയാക്കൾ ഇങ്ങനെയുള്ള സിഫത്തുകൾ നിഷേധിക്കുന്നു, കലാമിനെ നേരിട്ടല്ലെങ്കിലും ഉള്ളിക്കൂടെ നിഷേധിക്കുന്നു, വജിഹിനെ നിഷേധിക്കുന്നു. അള്ളാഹിന്റെ വജിഹ് എന്ന് പറയാൻ പാടില്ല, അള്ളാഹിന്റെ തൃപ്തിയെന്നേ പറയാൻ പാടുള്ളൂ എന്നവർ പറയുന്നു. അള്ളാഹു ജയ്യത്തു അവന്റെ കൈ എന്ന് പറയാൻ പാടില്ല, അവന്റെ ശക്തി എന്നേ പറയാൻ പാടുള്ളൂ. കണ്ണില്ലാതെ കാണുന്നു അള്ളാഹ് എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഐൻ എന്ന് അള്ളാഹു പറഞ്ഞ സിഫത്തിനെ നിഷേധിക്കുകയാണ് ഖുർആനിലുള്ളത്. വസ്നഇൽ ഫുൽക ബിഅയ്നിനാ വവഹീനാ, നീ കപ്പൽ നിർമ്മിക്കുക നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായിക്കൊണ്ട്, അള്ളാഹു പറഞ്ഞതാണ്. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, സൂറത്തുർ റഹ്മാൻ അല്ലാഹു പറഞ്ഞു അവന്റെ വജ്ഹ്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, സൂറത്തുൽ ഫസ്ഹിൽ അല്ലാഹു പറഞ്ഞു അല്ലാഹുവിന്റെ കൈ അവരുടെ കൈയിന്റെ മുകളിലുണ്ട്. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു ബലി യദാഹു മബ്സൂതതാൻ യുൻഫിഖു കൈഫയശാ. യഹൂദികൾ പറഞ്ഞു അല്ലാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ട കൈയാണ്, അല്ലാഹു പിശുക്കനാണ് എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞു. അല്ലാഹുവിന്റെ കൈ അങ്ങനത്തെ കൈയാണ്, ബന്ധിക്കപ്പെട്ട കൈയാണ് യഹൂദികളുടെ വാക്കാണ്. അല്ലാഹു പറഞ്ഞു ഉല്ലത് ഐദീഹിൻ, അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ. വലുഇനു ബിമാ ഖാലു, അവർ പറഞ്ഞതിനാൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബലി യദാഹു മബ്സൂതതാൻ, അല്ലാഹുവിന്റെ കൈകൾ നീട്ടിപ്പിടിച്ച കൈയാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആദിയത്തിൽ വന്നിട്ടുണ്ട്, അവന്റെ നീട്ടിപ്പിടിച്ച കൈയാണ്. അവൻ ആകാശഭൂമികളെ പടച്ചത് മുതൽ അവൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. സഹാലി വൻ നഹാർ, രാവും പകലും വ്യത്യാസമില്ലാതെ. പക്ഷെ അവന്റെ കയ്യിലുള്ളത് തീർന്നു പോകുന്നില്ല. മാത്രമല്ല അവൻ രാവിലെ കൈ നീട്ടിപ്പിടിക്കുന്നു, രാത്രി തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യാൻ. അവൻ രാത്രി കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നു, രാവിലെ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളതാണ്. എത്ര എത്ര ഹദീസുകൾ, എത്ര എത്ര ആയത്തുകൾ അല്ലാഹുവിന്റെ സിഫത്തുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അശാരിയാക്കൾ നിഷേധിക്കുന്നു. യഥാർത്ഥത്തിൽ അശാരി എന്ന അവരുടെ ഈ നിസ്ബ, ഈ ചേർത്തി പറയൽ തന്നെ ശരിയല്ല. കാരണം ചേർത്തി പറയുന്നത് ആരിലേക്കാണ്? കേരളത്തിലുള്ള ആളുകൾ പറയും, നമ്മൾ കർമ്മശാസ്ത്രത്തിൽ ഇമാം ഷാഫിഈയെയും അഖീദയിൽ നമ്മൾ ഇമാം അശാരിയെയും പിൻപറ്റുന്നു. അവർ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇമാം അബുൽ ഹസൻ അൽ അഷ്ഹരി റളിയല്ലാഹു റഹിമഹുല്ലാ, അദ്ദേഹത്തിനാണ് ഇവർ ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഹിജറ 260 ജനിച്ചിട്ടുള്ള, ഹിജറ 324 വഫാത്തായിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ഹിജറ 260 ജനിച്ച് ഹിജറ 324 വഫാത്തായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അലി ഇബ്നു ഇസ്മായിൽ എന്നാണ് പേര്. അലി ഇബ്നു ഇസ്മായിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബുൽ ഹസൻ അൽ അഷാരി. സഹാബിയായ ഒരു അഷാരി ആരാണത്? അബു മൂസ അൽ അഷാരി, അബ്ദുല്ലാഹിബ്നു ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. അബ്ദുല്ലാഹിബ്നു ഖൈസ് അബുൽ ഹസൻ അബു മൂസ അൽ അഷാരി. അബു മൂസ എന്നത് കുഞ്ഞത്താണ്, മൂസയുടെ പിതാവ് എന്ന ആ ഓമന പേരാണത്. അബു മൂസ, അബു ഹുറൈറ, അബൂബക്കർ എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹിബ്നു ഖൈസ്. അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ് അഷാരി കുടുംബത്തിലാണ് അദ്ദേഹം. ആ സഹാബി അല്ല ഇത്, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. ചില ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അബുൽ ഹസൻ അൽ അഷാരി, ഇദ്ദേഹം ആദ്യം മുഅ്തസിലത്തിന്റെ കൂടെയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം തൗബ ചെയ്തു. അദ്ദേഹം ആ വിഷയത്തിൽ ചില ഗ്രന്ഥങ്ങൾ എഴുതുകയും എന്നാൽ പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് അദ്ദേഹം ആ വിഷയം തൗബ അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ ഇനി മുതൽ എന്റെ പഴയ രീതിയല്ല, ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖീദ എന്താണോ അതിലാണ് ഞാനുള്ളത് എന്ന് അദ്ദേഹം അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ ഇബാന ആൻ ഉസൂലിദ്ദിയാന, അൽ ഇബാന എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു, അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന ഗ്രന്ഥത്തിൽ. എന്നാൽ ഇദ്ദേഹം തിരുത്തിയ ആശയങ്ങളുണ്ടല്ലോ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാണ് അശരിയാക്കളെന്ന് പറയുന്ന ആളുകൾ നടക്കുന്നത്. എന്നാൽ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം അവരൊക്കെ കിതാബിൽ അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ചില വലിമാക്കൾ പറഞ്ഞത്. എന്നാലും അദ്ദേഹം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്ന്. അബുൽ ഹസൻ അൽ ആശാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തൗബക്ക് കാരണമായി ചില കാര്യങ്ങളൊക്കെ ചില കിതാബുകളിൽ കാണാം. അദ്ദേഹം ഇതിൽ ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ ഇവരുടെ വ്യാഖ്യാനങ്ങൾ, അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ വ്യാഖ്യാനിച്ച് 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 മറുപടി പറയാൻ നിൽക്കുക, സഹാബത്ത് പറയാത്ത മറുപടികൾ പറയാൻ നിൽക്കുക, ബിദാത്തിനെയാണ് അവരെ എതിർക്കാൻ ശ്രമിക്കുക പക്ഷെ അവർ തന്നെ ബിദാത്തിലേക്ക് ചാടിപ്പോകും. അതാണ് അനാവശ്യമായ മറുപടികൾ പറയാൻ തന്നെ അതാണ് സംഭവിക്കുക. എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഏൽപ്പിച്ചിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നവൻ മജ്നൂനാണ്, അവൻ ഭ്രാന്താണ്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ജയിക്കാൻ വേണ്ടി ചില ആളുകൾ തർക്കിച്ചാൽ അങ്ങനെയാണ്, ആളുകളോട് തർക്കിക്കാൻ ഞാൻ തർക്കത്തിന്റെ ആ ചൂടിൽ ചിലപ്പോൾ എന്തെയും എന്തെങ്കിലും അങ്ങ് മറുപടി കാച്ചിക്കളും. പിന്നെ ഇവന് പറഞ്ഞ മറുപടിക്ക് തെളിവ് അന്വേഷിച്ച് കണ്ടുപിടിക്കലായിരിക്കും എന്റെ പണി. ഇതൊരിക്കലും അഹ്ലു സുന്നത്തിന്റെ സ്വഭാവമല്ല. അഹ്ലു സുന്നത്തിന്റെ സ്വഭാവം എന്താണ്? അവരാദ്യം തെളിവ് കാണും, തെളിവ് പഠിക്കും, എന്നിട്ട് വിശ്വസിക്കും. അഹ്ലുൽ ബിദഅത്തിന്റെ ലക്ഷണം എന്താണ്? യഅതഖിദൂൻ സുമ്മ യസ്തദില്ലൂൻ. ആദ്യം വിശ്വസിക്കും, പിന്നെയോ ആ വിശ്വാസത്തിന് തെളിവ് അന്വേഷിച്ചാണ്. ഒരിക്കലും അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. അഹ്ലു സുന്നത്തിന്റെ രീതി തെളിവ് പഠിക്കുക എന്നിട്ട് വിശ്വസിക്കുക എന്നതാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല. തർക്കിച്ച് അവസാനം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുക, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുക. പല ആളുകളും ചുരുക്ക് ചെയ്യുന്ന ആളുകളോട് തർക്കിക്കുന്നത് ഫിഖ്ഹിയായ മസലകളാണ്. എന്ത് വിഡ്ഢിത്തമാണത്, തല പ്രാവശ്യം തടവണം എന്ന് വിദ്യശേഷനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് തർക്കിച്ചെന്ത് കാര്യമാണ്? തറാവീഹ് 11-ൽ അധികം നമസ്കരിക്കാൻ പാടുന്നില്ലേ? പെണ്ണുങ്ങൾ വള്ളിയിൽ വരുന്നതിന്റെ വിദ്യ എന്താണ്? ഇതൊക്കെ തനിക്ക് ശരിയായ ചെറുക്ക് ചെയ്യുന്ന ആളുകൾ അവരോട് തർക്കിക്കുന്നത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ്. ഒരിക്കലും പാടില്ല. അവരോട് തോഹീദല്ലാതെ ഒരു വിഷയം പറയരുത്. ഒരു മുസ്ലിമാണ്ടേ, എന്നിട്ടല്ലേ തറാവിസ്കരിച്ച അള്ളാഹ് സ്വീകരിക്കുക, അവർ പെണ്ണുങ്ങൾ വണ്ടിയിൽ എന്ന അള്ളാഹ് സ്വീകരിക്കുക. ചെറുക്ക് ചെയ്യുന്ന ആളുകളോട് തോഹീദ് മാത്രമാണ് പറയേണ്ടത്. അവർ ചെറുക്ക് ചെയ്യുന്നില്ല എന്ന് സമ്മതിച്ചാൽ നമുക്ക് ബാക്കിയുള്ള അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം സംസാരിക്കുക. അഖീദയിൽ അവർക്കുള്ള പിഴവുകൾ, അള്ളാഹുവിന്റെ സിഫാത്തിനെ ഒക്കെ പറ്റിയുള്ള അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ, ഹദീസുകളെ കുറിച്ച് അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ, അവരുള്ള ബിദഅത്തുകൾ കർമ്മശാസ്ത്രപരമായി ഉള്ള ചെറിയ ചെറിയ വിഷയങ്ങളല്ല മറിച്ച് ബിദഅത്തുകളെ കുറിച്ച് സംസാരിക്കുക. അതല്ലാതെ ഉള്ള തർക്കങ്ങൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തും യാതൊരു പ്രയോജനം ഉണ്ടാക്കില്ല. ഈ ലോകത്ത് നഷ്ടം, പരലോകത്ത് നഷ്ടം. പിന്നെ കൽബ് കടുത്തുറച്ചു പോകും. ജീദാല അടുത്താൽ അങ്ങനെയാണ്. തർക്കിച്ചാൽ കുറേ നേരം തർക്കിച്ചൊന്ന് വീട്ടിൽ പോയി നോക്കി എന്താണ് സംഭവിക്കുക, കൽബാകെ കടുത്തുറച്ചത് പോലെ നമുക്ക് തന്നെ അനുഭവപ്പെടും. വെറുതെ അനാവശ്യം കുറെ സംസാരിച്ചിട്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ഇങ്ങനെയുള്ള മറുപടികളിലൊക്കെ ആഴ്ന്നിറങ്ങി അവസാനം അദ്ദേഹത്തിന് തന്നെ അന്താളിപ്പുണ്ടായി. അങ്ങനെയാണ് സംഭവിച്ചത്. റാജിക്കതാണ് സംഭവിച്ചിട്ടുള്ളത്. ഫഖ്റുദ്ദീൻ റാജി തഫ്സീർ കബീർ എഴുതിയിട്ടുള്ള റാജിക്കതാണ് സംഭവിച്ചിട്ടുള്ളത്. ഗസ്സാലി, അബു ഹാമിദ് ഗസ്സാലി, അദ്ദേഹത്തിന് അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ എന്തായി ബിദാത്തുകാർക്ക് മറുപടി അറിയുന്നതാണ്. പക്ഷേ ബിദാത്ത് കൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ബിദാത്തുകാർക്ക് മറുപടി എന്താ? വേറെ ബിദാത്ത് പറഞ്ഞു 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 അങ്ങനെ പെട്ടുപോയതാണ്. അവസാനം അവരിൽപ്പെട്ട പല ആളുകളും പറഞ്ഞു, എന്ത്, അള്ളാഹു ഞാൻ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ആ അജൂസ് വയസ്സായ സ്ത്രീ, അവരുടെ ഈമാണ്, അവരുടെ ഈമാനാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വയസ്സായ എന്ന് പറഞ്ഞാൽ ഈ ഖുറാഫികളായ വയസ്സായ കുറെ സ്ത്രീകൾ അവരെ പോലെയല്ല, മറിച്ച് നല്ല തൗഹീദിലൊക്കെ, തൗഹീദി നാട്ടിൽ, തൗഹീദുള്ള ഒരു നാട്ടിൽ ജനിച്ച് ജീവിച്ച് വളർന്ന അത്യാവശ്യം വിശ്വാസ കാര്യങ്ങളും അത്യാവശ്യം നിർബന്ധ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ വന്നൊരു പ്രായം വരൊരു സ്ത്രീ ഉണ്ടാവല്ലേ, അവരെ പറയാനായിരുന്നെങ്കിൽ അവരുടെ ദീൻ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൽമു പഠിക്കേണ്ടതല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഇത് യശാരിയത്തെ യഥാർത്ഥത്തിലെ ഇൽമല്ല. അള്ളാഹും റസൂലും പറഞ്ഞു കാല അള്ളാഹു കാല റസൂൽ അല്ല അവർ പഠിക്കണേ. പിന്നെ വേണ്ടാത്ത പല മറുപടികൾ, അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നവർക്ക് മറുപടി പറയാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു, അള്ളാഹുന്റെ സിഫത്തിനെ വ്യാഖ്യാനിച്ചു. അള്ളാഹുന്റെ വജീഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന്റെ മുഖമല്ല. ചില ആളുകൾ പറ്റും നിഷേധിച്ചു, അള്ളാഹുക്ക് വജീഹ് ഉണ്ടെന്ന് പറയാനേ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അപ്പോൾ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാകും, അതുകൊണ്ട് വജീഹ് തന്നെ ഇല്ല എന്ന ആളുകൾ പറഞ്ഞപ്പോൾ ഇവർ മറുപടി പറയാൻ ഇറങ്ങി. എങ്ങനെ മറുപടി പറയാൻ ഇറങ്ങിയത്, വജീഹുണ്ട് പക്ഷെ അത് അതിന്റെ അർത്ഥം അല്ല, വജീഹ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അനുഗ്രഹം എന്ന അർത്ഥത്തിലാണ്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറഞ്ഞാൽ കൈ ഉണ്ട് അതിനെ നിഷേധിക്കാൻ പാടില്ല, കാഫറായി പോകും. അത് കൈ യഥാർത്ഥത്തിൽ കൈ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ശക്തി എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ മറുപടി പറയാൻ പോയതാണ് ഇവര്. അസാനന്തായി അവർ തന്നെ മറ്റൊരു ലാലത്തിൽ ചാടി അങ്ങനെ പെട്ടിട്ടുള്ള പല ആളുകളുമുണ്ട്. അബു ഹാമിദുൽ ഗസ്സാലി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് ഇബ്നു അബ്ദുൽ അസീസ് ഹനഫിയൊക്കെ പറയുന്ന അവസാനം അദ്ദേഹം തൗബ ചെയ്തു. തൗബ ചെയ്തിട്ട് അവസാനം അവർക്ക് മനസ്സിലായി ഇനി രക്ഷ എങ്ങോട്ടേക്ക് മടങ്ങിയാലുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് മടങ്ങിയാൽ. അതിനു മുമ്പ് അവർക്ക് ഹദീസിന്റെ കിതാബുകൾ തന്നെ അവർക്കൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലിയെ കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹം വലിയ ഇത്തിലുള്ള ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇമാം നവവി പോലുള്ള ആളുകൾ പറഞ്ഞു ഹദീസിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനം വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതാണ് ദീൻ, അതിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനം വളരെ കുറവാണ്. പക്ഷെ അവസാന കാലത്ത് അദ്ദേഹം തൗബ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തൗബയുടെ അടയാളമായി പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം മരിക്കുമ്പോ നെഞ്ചത്തുണ്ടായിരുന്ന അത്ര സഹീഹ് ബുഖാരി. ഇമാം ബുഖാരിയുടെ സഹീഹ് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബ്. കാരണം എന്താണ്, അതിലുള്ള കണ്ടാൽ ഇമാം ബുഖാരിയുടെ കൗലാണോ, അല്ല ഇമാം ബുഖാരിയുടെ കൗലല്ല, മറിച്ച് ഇമാം ബുഖാരിയുടെ കൗലാണ്. എന്ത് കൗല്? എന്താണ് ഹദ്ദസനി യഹ്യ ബിൻ മുഖൈർ, ഹദ്ദസനി അല്ലൈസ് ഖാല ഹദ്ദസനി ഉഖൈൽ ഖാല ഹദ്ദസനി ഇബ്നു ശിഹാബ് അൻ ഉർവ അൻ ആയിഷ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അതാണല്ലോ സനദും മജ്നുനും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും അതിലേക്ക് എത്തുന്ന സനദും. ഇതാണ് ഇമാം ബുഖാരിയുടെ സഹീഹുകൾ. അതിലേക്കൊക്കെ അവസാനം അവർ മടങ്ങിനാണ്. അവർ പറഞ്ഞു റാസിയെ പോലുള്ള ആളുകൾ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായി, എന്റെ ഈ കാലയിലെ ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെയാണ്, അങ്ങനെ ഖുർആനും ഹദീസും അല്ലാത്തതിന്റെ പിന്നാലെ പോയ ആളുകൾ അവസാനം അവർ തന്നെ ഹൈറത്തിലാണ് ആയിട്ടുള്ളത്, അന്താളിപ്പിൽ. എന്താണ് എവിടെയാണ് എത്തിയതെന്ന് അവർക്ക് തന്നെ മനസ്സിലായത്. ഒരു ഒരു കഥയായി പറയപ്പെടാറുണ്ട് ഇഖ്തിദാഉൽ ഇൽമി അലാമൽ എന്ന ഹതീബുൽ ബഗ്ദാദിയുടെ കിതാബിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഖലീൽ ഇബ്നു അഹ്മദ് അദ്ദേഹമാണ് ഈ അറബി ഭാഷയുടെ അതിൽ നഹ്വിന് വലിയ പ്രാധാന്യം വലിയ സംഭാവന കൊടുത്തിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം, ഖലീൽ ഇബ്നു അഹ്മദ്. അതുപോലെ ഐബുൽ അറു ഈ കവിതയുടെ വൃത്തങ്ങൾ, കവിതയുടെ വൃത്തം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള കവിതകളുണ്ട്, അതിനെക്കുറിച്ച് വലിയ പഠനം നടത്തിയിട്ടുള്ള ആളാണ് ഖലീൽ ഇബ്നു അഹ്മദ്. എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത്രയും കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ഒരാൾ സ്വപ്നം കണ്ടത്രേ, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എത്ര വലിയ ആളാണ്, നഹ്വിലും അറൂബിലും ഒക്കെ വലിയ വലിയ സംഭാവനകൾ ചെയ്ത ആൾ, നിനക്ക് എന്താണ് പരലോകത്ത് പ്രയോജനപ്പെട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് മരിച്ചതിന് ശേഷം പ്രയോജനപ്പെട്ടത് എന്റെ വാക്ക് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ഞാൻ നിക്കുറു, അതാണ് എനിക്ക് പരലോകത്ത് ഉപകാരപ്പെട്ടത് എന്നാണ്. നോക്ക് നിങ്ങൾ ഇതാണ് ഖുർആനും ഹദീസും, അതിന്റെ വില അതല്ലാത്തതിന്റെ സ്ഥാനവും ഇതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇമാം അബുൽ ഹസൻ അൽ അശാരി റഹിമഹുല്ലാഹ് അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട്. അഹ്ലുൽ ഹദീസിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരെ പോലെയുള്ള സുന്നത്തിന്റെ ആളുകളുടെ മാർഗത്തിലേക്ക് അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തിരിച്ചത് നമുക്ക് വേണ്ട, മറിച്ച് അദ്ദേഹം നന്നാക്കി പറഞ്ഞത് നമുക്ക് വേണ്ട, അദ്ദേഹം തന്നെ ഒഴിവാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ അശരിയാക്കളുടെ കഥ. അലിമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുള്ള അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലാണ് ഉള്ളത്. എന്നിട്ടാണ് പറയുന്നത് നമ്മൾ ഫിഖ്ഹിൽ ആരുടെ മദ്ഹബിലാണ്? നാം ഷാഫിയുടെ മദ്ഹബിലാണ് എന്ന് പറഞ്ഞിട്ട് ആരെയാണ് പിൻപറ്റുന്നത്? ഷാഫി മദ്ഹബിലെ വളരെ 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 പിൽക്കാലക്കാല ആളുകൾ. അവർ പറഞ്ഞ കുറെ എന്താ പറയുക, അഖ്ഫാ തെറ്റുകൾ, അതാണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, അഖീദയാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് പറയുന്നത്. അതാണ് ഇമാം അബുൽ ഹസൻ അൽ അഷ്അരിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് കിതാബ് നോക്കുക, അസ്സാലിത് അശറ, എത്രാമത്തെ വേണം? 13-ാമത്തേത്. അന്നക ഇദ അറഫ്ത ഹദീസ അനസ്, അന്നക ഇദ അറഫ്ത ഹദീസ അനസ്, അനസിന്റെ ഹദീസ്, അത് നീ മനസ്സിലാക്കിയാൽ. ഏതാണ് അനസിന്റെ ഹദീസ്? ഭൂമിയോളം തെറ്റ് നീ ചെയ്യുകയും എന്നിട്ട് എന്നെങ്ങനെ കണ്ടുമുട്ടിയാൽ? ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടിയാൽ. അപ്പൊ അത് ആ ഹദീസ് നീ മനസ്സിലാക്കിയാൽ അറഫ്ത, നിനക്ക് മനസ്സിലാകും. അന്ന ഖൗലഹു ഫി ഹദീസ് ഇത്ബാൻ, ഇത്ബാൻ റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, നരകത്തിന് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും. എന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അന്ന തർക ശിർക്കി ലൈസ ഖൗലഹ ബിലിസാൻ, നാവ് കൊണ്ട് പറയൽ വേറെ, ശിർക്ക് ഉപേക്ഷിക്കൽ വേറെ. മറിച്ച് ഇത്ബാ റളിയല്ലാഹുവിന്റെ ഹദീസിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനസിന്റെ ഹദീസ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ലാ തുശ്രിക്കു ബി ശയ്അ, എതിൽ പങ്കു ചേർക്കാതെ കണ്ടുമുട്ടിയാൽ എന്നാണ് അതിന്റെ അർത്ഥം? അതല്ലാതെ ശിർക്ക് ചെയ്യുക എന്നിട്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യുക, അതല്ല. കാരണം മറ്റേ ഹദീസിൽ വ്യക്തമായിട്ട് വന്നു, പറയൽ മാത്രമല്ല, ലാ തുശ്രിക്കു ബി ശയ്അ, ഇതിൽ പങ്കു ചേർക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ ഞാനല്ല പുറത്തു തരും. അതെന്നാണ് ഐക്യബാന്റെ ഹദീസിലുള്ളത്? മനസ്സിലായല്ലോ, പറയാനല്ല മറിച്ച് ശിർക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് അള്ളാഹു പാപങ്ങൾ കുറക്കാൻ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മാനദണ്ഡം. കാരണം അതാണ്. എത്രാമത്തേത്?
14-ാമത്തേത്. ومحمد عبدي الله ورسوليه. تأمل تأمل يتأمل نرى السندكان الجمع أننا جمع يوجبك بين كون عيسى ومحمد الكتاب الكوني أننا الكونينا ചിന്തിക്കുക. അൽജം യോജിച്ചു വന്നത് ബൈന കൗനി ഈസ വ മുഹമ്മദ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരെയും അല്ലാഹു യോജിപ്പിച്ചു. ഏത് വിശേഷണത്തിൽ? അബ്ദയില്ലാ വ റസൂലൈ, അള്ളാഹുവിന്റെ രണ്ട് അടിമകളാണവർ, അള്ളാഹുവിന്റെ രണ്ട് റസൂലുകളാണവർ എന്നതിൽ അള്ളാഹു രണ്ടുപേരെയും, രണ്ട് മഹാന്മാരായ നബിമാരെയും ഒരുപോലെയാണ് പറഞ്ഞത്. അന്ന മുഹമ്മദ് അബ്ദുല്ലാഹി റസൂലും, ഈസ അബ്ദുല്ലാഹി റസൂലും, രണ്ടുപേരും അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഇപ്പൊ നമുക്ക് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബാദത്ത് ചെയ്യൽ എത്ര ചെറുക്കാണോ അതുപോലെ തന്നെ ശിർക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യുക. നേരെ തിരിച്ചു, മുഹമ്മദ് നബി ഇബാദത്ത് ചെയ്താൽ ശിർക്കാണ്, അതുപോലെ ഈസാ നബി ഇബാദത്ത് ചെയ്താലും ശിർക്കാണ്. നസ്രാനികളോട് നമ്മൾ പറയുന്നത് ഈസാ നബി ഇബാദത്ത് ചെയ്താൽ ശിർക്കാണെന്ന് മാത്രമാണോ? അല്ല, മുഹമ്മദ് നബി ഇബാദത്ത് ചെയ്താലും ശിർക്കാണ്. മുസ്ലിങ്ങളാണെന്ന് പറയുന്ന റസൂലുള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് എന്താ? ഈസാ നബി ഇബാദത്ത് ചെയ്താൽ മാത്രമല്ല ശിർക്കാക, മുഹമ്മദ് നബി ഇബാദത്ത് ചെയ്താലും ശിർക്കാവും. അപ്പോൾ അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ് എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിയെയും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ ഇനി രണ്ട് കാര്യത്തിൽ അള്ളാഹു ഈസ നബിയെ മാത്രം പ്രത്യേകമാക്കി പറഞ്ഞു. അതാണ് ഇനി അടുത്തത് പറയുന്നത്. അത് വായിക്കുക. മഅരിഫത്തു ഇഖ്തിസാസ് ഈസ ബികൗനിഹി കലിമത്ത് അല്ലാഹ്. മഅരിഫ മനസ്സിലാക്കുക. ഇഖ്തിസാസ് ഈസ, ഇഖ്തിസാസ് ഈസ, ഈസ നബി അള്ളാഹു ഖാസാക്കി പ്രത്യേകമാക്കി പറഞ്ഞു. ബികൗനിഹി, ഈസ നബി ആണെന്നതിൽ, എന്താണെന്നതിൽ, കലിമത്ത് അല്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്താകുന്നു, അള്ളാഹുവിന്റെ വചനമാകുന്നു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അതില് അള്ളാഹു ഈസ നബിയെ പ്രത്യേകമാക്കി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാതെ. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതിൽ പല ചർച്ചകളുണ്ട്. ചില ആളുകൾ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഈസ നബി അള്ളാഹു റൂഹാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, കലിമത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈസാ നബിയുടെ ജനനം സാധാരണ പോലെ എല്ലാം നമുക്കറിയാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുദ്റത്തിനുള്ള തെളിവാണ് ഈസാ നബിയുടെ ജനനം. അള്ളാഹു പറഞ്ഞു, ഇന്നമ സല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് ആല ഇംറാനിൽ 59-ാമത്തെ ആയത്ത്. ഇന്നമ സല ഈസാ, ഈസ നബിയുടെ ഉദാഹരണം, ഇൻദല്ലാഹ്, അല്ലാഹുവെങ്കിൽ, കമസലി ആദം, ആരെ പോലെയാണ്? ആദം നബിയെ പോലെ. ആദമിനോട് അല്ലാഹു പറഞ്ഞു, ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് അല്ലാഹു ആദമിനെ പടക്കുകയും സുമ്മ ഖാല ലഹു, എന്നിട്ട് അതിനോട് പറഞ്ഞു, കുൻ, നീ ഉണ്ടാവുക, ഫയകൂൻ, പടത അതുണ്ടാവുകയാണ്. ഇതുപോലൊരു പ്രത്യേകമായ ജനനമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കലിമ, അള്ളാഹുവിന്റെ കലിമത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആലം, അല്ലാഹു കുൻ എന്ന കലിമത്ത് പറഞ്ഞപ്പോഴാണ് ആരുണ്ടായിട്ടുള്ളത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയാണ് മുഫസ്സറുകൾ, സലഫുകളായ മുഫസ്സറുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതിനെ ജഹ്മിയ, അള്ളാഹുവിന്റെ കലാം, കലാമിനെ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾ, ജഹ്മ ബിൻ സഫ്വാനിന്റെ അനുയായികൾ പറഞ്ഞു. ഇമാം അഹമ്മദിന്റെ കാലത്ത് അവർ പറഞ്ഞു, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്നുള്ളതിന് നമുക്ക് ആയത്ത് തെളിവുണ്ട്. ഒരായത്ത് ഖുർആനുള്ള ആയത്ത് തെളിവിട്ടിരിക്കുന്നു. എന്താണ് ആയത്ത്? അവർ പറഞ്ഞു, ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാനബിയെ, ഈസാനബി അള്ളാഹിന്റെ കലിമത്താണ് എന്ന് പറഞ്ഞല്ലോ. ഈസാനബി അള്ളാഹിന്റെ കലിമത്താണെന്ന് അള്ളാഹു പറഞ്ഞു. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമതുഹു അൽഖാഹ ഇലാ മറിയം. ഈസ ഇബ്നു മറിയം അള്ളാഹുവിന്റെ റസൂലാണ്, അവന്റെ കലിമത്താണ്, അവൻ മറിയമിലിട്ടു. എന്നിട്ട് അവർ ചോദിച്ചു, ഈസാനബി അള്ളാഹിന്റെ പടപ്പോ അല്ല അള്ളാഹിന്റെ കലാമോ? മറുപടി എന്താ? അള്ളാഹിന്റെ പടപ്പാണ്. പക്ഷെ ഈസാനബിയെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ എന്ത് പറഞ്ഞു? കലിമത്താണെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി, ഇതുപോലെയാണ് ഖുർആനെയും പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അള്ളാഹു അവന്റെ കിതാബിൽ ഒരുപാട് തവണ കലാമുള്ളാ എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെത്തി? ഖുർആൻ അള്ളാഹിന്റെ പടപ്പാന്ന് കേട്ടു, കാരണം ഈസാനബിയെ കുറിച്ച് കലിമത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അഹമ്മദ് റഹിമഹുല്ലാ ജഹ്മിയാക്കൾക്ക് മറുപടി പറഞ്ഞു, ഈസാനബി, ഈസാനബി അള്ളാഹു പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ബിൽ കലിമത്തിൽ അല്ലതി അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ട ഒരു കലിമത്ത് കൊണ്ട്. ഹീന ഖാൽ, അള്ളാഹു പറഞ്ഞപ്പോൾ, അള്ളാഹു എന്തു പറഞ്ഞു? കുൻ എന്ന് പറഞ്ഞു. ഫകാന ഈസാ ബികുൻ, ഫകാന ഈസാ ബികുൻ, കുൻ എന്ന അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് ആരുണ്ടായി? ഈസാ നബി ഉണ്ടായി. വലൈസ ഈസാ ഹുവ കുൻ, ഇമാം അഹമ്മദ് പറഞ്ഞു, ഈസാ അല്ല കുൻ, കുൻ എന്നത് അള്ളാഹുവിന്റെ വാക്കാണ്, അല്ലാതെ ഈസ എന്തല്ല, കുൻ അല്ല. വലാക്കിൻ ബികുൻ കാൻ, മറിച്ച് കുൻ എന്നതുകൊണ്ടാണ് ആരുണ്ടായത്? ഈസാ നബി ഉണ്ടായത്. ഫകുൻ മിൻ അല്ലാഹി തആല ഖൗലുൻ, കുൻ എന്നത് അള്ളാഹുവിന്റെ ഖൗലാണ്. വലൈസ കുൻ മഖ്ലൂഖ, കുൻ മഖ്ലൂഖ് അല്ല, അള്ളാഹുവിന്റെ കലിമത്ത്. വകദബ നസാറ വൽജഹ്മിയ്യത്തു അലാ അല്ലാഹി ഫി അംരി ഈസാ, ഈസാ നബിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു നസറാനിയും ജഹ്മിയും. ഇതാണ് ഇമാം അഹമ്മദിന്റെ മറുപടി. എത്ര ഭംഗിയുള്ള മറുപടിയാണ് നോക്കി. അത് അറബിയിൽ അത് പറഞ്ഞാൽ മാത്രമേ അതിന്റെ ഭംഗിയില്ല. ഞാൻ ഒന്നുകൂടി വായിക്കാം, അപ്പൊ എനിക്കത് മനസ്സിലാവും. അക്കുൻ കാന രണ്ടും വെച്ചിട്ട് ഇമാം അഹമ്മദ് പറഞ്ഞ മറുപടിയാണ്.
بالكلمة التي ألقاها إلى مريم حين قال كن فكان عيسى بكن وليس عيسى هو كن ولكن بكن كان فكن من الله تعالى قول وليس كن مخلوقا وكذب النصارى والجهمية على الله بأمر عيسى ترى لما رودي الله كلمة تيران كن هذا مخلوق الله ആ കലിമത്ത് കൊണ്ട് കാൻ ഉണ്ടായി ആര് ഈസ ഈസാരാണ് മഖ്ലൂഖാണ് നസ്രാനി അള്ളാഹുന്റെ പേരിൽ കളവ് പറഞ്ഞതുപോലെ ആരും കൂടി പറഞ്ഞു ജഹ്മിയും കൂടി പറഞ്ഞു ഇതാണ് ഇമാം അഹ്മദിന്റെ വാക്ക് ഇനി അതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ഇബ്നു അബ്ദുൽ അഹാബിന്റെ പൗത്രന്മാരായ അദ്ദേഹത്തിന്റെ പേരെ മക്കളൊക്കെ കിതാബ് തഹീദിനെ എഴുതിയ ചില വിശദീകരണങ്ങൾ അതിൽ കൂടുതലായി വന്നിട്ടുണ്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ വായിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായി ഇഖ്ലാസോടെ പഠിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും തൗഹീദിലായി കൊണ്ട് മരിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ അള്ളാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ ബാറക അല അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്